ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയത്തിലേക്ക്. 76,000-ലേറെ വോട്ട് നേടിയ ഷൗക്കത്തിന്റെ ലീഡ് നില 11,000 പിന്നിട്ടു. നിലമ്പൂരിലേത് ഗവൺമെന്റ് വിരുദ്ധ വികാരമാണെന്ന് യു ഡി എഫ് നേതാക്കൾ. ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തുന്നില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ്. കനിഷ്ക വിമാന ദുരന്തത്തിന്റെ 40-ാം വാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികൾക്ക് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ജില്ലകളിൽ വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ആർക്കൊപ്പമെന്ന് അല്പസമയത്തിനകം അറിയാം. വോട്ടെണ്ണൽ കുറഞ്ഞ റൌണ്ടുകൾ മാത്രം ശേഷിക്കുമ്പോൾ യു ഡി എഫിലെ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ ആധിപത്യം നേടിക്കഴിഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ എമ്മിലെ എം സ്വരാജിനേക്കാൾ 10,000-ലേറെ വോട്ടിന് മുന്നിലാണ് അദ്ദേഹം. കക്ഷിരഹിത സ്ഥാനാർത്ഥി പി വി അൻവർ 18,000-ത്തോളം വോട്ടുകളും നേടി. എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 7,600-ഓളം വോട്ടുകളാണ് നേടിയത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മുന്നിട്ട് നിന്ന ആര്യാടൻ ഷൗക്കത്ത് 10 റൌണ്ട് പിന്നിട്ട ശേഷമാണ് വ്യക്തമായ ലീഡിലേക്ക് നീങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു.
ഒപ്പത്തിനൊപ്പം മുന്നേറിയ പ്രചാരണ ഘോഷങ്ങളുടെ ബാക്കിപത്രം വോട്ടിന്റെ കണക്കിലൂടെ പുറത്തുവരുമ്പോൾ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റത്തിന്റെ ചിത്രമാണ് നിലമ്പൂരിൽ തെളിയുന്നത്. വോട്ടെണ്ണൽ ഏറെക്കുറെ പൂർത്തിയാകുമ്പോൾ വലിയ മാർജിനുള്ള വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉറപ്പാക്കി കഴിഞ്ഞു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും യു ഡി എഫിന് വെല്ലുവിളിയാകാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനായില്ല. വഴിക്കടവ്, കരുളായി, എടക്കര, പോത്തുകൾ, നിലമ്പൂർ നഗരസഭ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം യു ഡി എഫ് കുതിപ്പിന് മുന്നിൽ എൽ ഡി എഫ് നിഷ്പ്രഭമായെന്ന് മാത്രമല്ല അവരുടെ വോട്ടിൽ വലിയ ചോർച്ചയും പ്രകടമായി. ലീഡ് പ്രതീക്ഷിച്ചിരുന്ന പോത്തുകൾ, കരുളായി, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളൊന്നും മേൽക്കൈ നേടാൻ കഴിയാതെ വന്നതോടെ 2016 മുതൽ എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം അവരെ കൈവിടുകയായിരുന്നു. യു ഡി എഫിന്റെ തിളക്കമാർന്ന വിജയത്തിനിടയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എയുമായ പി വി അൻവറിന്റെ പ്രകടനം ഏറെ ശ്രദ്ധേയമാണ്. ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം 18,000-ലധികം വോട്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞു. മികച്ച പ്രചാരണം നടത്തിയിരുന്നെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ കാര്യമായ വോട്ട് നേടാനായിട്ടില്ല.
സംസ്ഥാന ഭരണത്തിനെതിരായ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. യു ഡി എഫ് വോട്ട് അൻവർ ചോർത്തിയോയെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അൻവറിന് മുന്നിൽ യു ഡി എഫ് വാതിലടച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നല്ല ഫലം ഉണ്ടാകുമായിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വിലയിരുത്തി. മുൻപ് യു ഡി എഫ് 2 തവണ തോറ്റ നിലമ്പൂരിൽ ഒരു വോട്ടിന് പോലും യു ഡി എഫ് ജയിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അൻവറിനെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് നടത്തിയ പരാമർശത്തോട് വിഷയം ചർച്ച ചെയ്യേണ്ടത് മുന്നണിക്കുള്ളിലാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് യു ഡി എഫ് തീരുമാനമെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലമ്പൂരിൽ യു ഡി എഫിന്റെ മുന്നേറ്റം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. അൻവറിന്റെ സാന്നിധ്യമല്ല യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നും അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂരിലെ മുന്നേറ്റത്തിൽ യു ഡി എഫ് നേതാക്കളെ മുതിർന്ന നേതാവ് എ കെ ആന്റണി അഭിനന്ദിച്ചു. ഒരു മനസ്സോടെ പ്രവർത്തിച്ചാൽ വിജയിക്കും എന്നതിന്റെ തെളിവാണ് നിലമ്പൂരിലേതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ ജനങ്ങൾ കൃത്യമായി പ്രതികരിച്ചതായി കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിലേത് ഭരണവിരുദ്ധ വികാരമാണെന്ന് വിലയിരുത്തുന്നില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്തത് വികസനം വിലയിരുത്തിയാണെന്ന് കരുതുന്നില്ല. നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമാക്കാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത്. ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങൾക്ക് പിടികൊടുക്കുന്നതിന് പകരം വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും സ്വരാജ് പറഞ്ഞു. വർഗീയവാദികളുടെ വോട്ടിന് ഒരു തരത്തിലും എൽ ഡി എഫ് ശ്രമിച്ചില്ലെന്നും സ്വരാജ് വ്യക്തമാക്കി. 3 സംസ്ഥാനങ്ങളിൽ 4 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലും പുരോഗമിക്കുകയാണ്. ഗുജറാത്തിലെ വിസാവാദറിലും പഞ്ചാബിലെ ലുധിയാനയിലും ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ഗുജറാത്തിലെ കാടിയിൽ ബി ജെ പിയും പശ്ചിമബംഗാളിലെ കാളിഗഞ്ചിൽ തൃണമൂൽ കോൺഗ്രസും മുന്നേറുകയാണെന്ന് ഒടുവിൽ കിട്ടിയ വിവരം. വിസാവദറിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഇറ്റാലിയ ഗോപാൽ 9,678 വോട്ടിന്റെ ലീഡ് നേടി. ഇറ്റാലിയ ഗോപാൽ 47,095 വോട്ടും ബി ജെ പിയുടെ കിരിത് പട്ടേലിന് 37,417 കോൺഗ്രസ് സ്ഥാനാർത്ഥി നിതിൻ രൺപരിയക്ക് 40,017 വോട്ടുകൾ നേടി. ഗുജറാത്തിലെ കാണിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജേന്ദ്രകുമാർ 29,367 വോട്ടിനും പഞ്ചാബിലെ ലുധിയാനയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സഞ്ജീവ് അറോറ 3,272 വോട്ടിനും പശ്ചിമബംഗാളിലെ കാളിഗഞ്ചിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അലിഫ അഹമ്മദ് 19,164 വോട്ടിനും മുന്നിട്ട് നിൽക്കുന്നു. ഭാരതീയ ജനസംഘം സ്ഥാപക നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്ര നിർമ്മാണത്തിന് ശ്യാമപ്രസാദ് മുഖർജി നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ ആദരവോടെ ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ശ്യാമപ്രസാദിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇറാനിലെ മഷാദിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ 285 ഇന്ത്യൻ സംഘത്തെ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരീറ്റ സ്വാഗതം ചെയ്തു. ഓപ്പറേഷൻ സിന്ധുവിലുൾപ്പെട്ട് ഇതുവരെ 1713 പേരെ ഒഴിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ശ്രീലങ്കൻ പൌരന്മാർക്ക് ഇന്ത്യ അമ്മാനിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. ടെല്ലവീവിൽ നിന്ന് അമ്മാനിലേക്കും സൗജന്യമായി ഇന്ത്യ ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇസ്രയേലിലെ ശ്രീലങ്കൻ എംബസി അറിയിച്ചു. എന്നാൽ ന്യൂഡൽഹിയിൽ നിന്ന് കൊളംബോയിലേക്ക് ശ്രീലങ്കൻ പൌരന്മാർ സ്വന്തം ചെലവിൽ യാത്ര ചെയ്യണം. ഇന്നും നാളെയും ശ്രീലങ്കൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും സൗജന്യ യാത്ര. ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയ അമേരിക്കൻ തീരുമാനത്തെ ഓസ്ട്രേലിയ പിന്തുണച്ചു. സംഘർഷം ലഘൂകരിക്കേണ്ടത് ആവശ്യമാണെന്നും ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞു. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലട്ടിയുടെ ഇന്ന് ആരംഭിക്കാനിരുന്ന ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശനം മാറ്റിവെക്കുന്നത്. ആഗോള പെട്രോളിയം വിലയിൽ വൻ കുതിപ്പ്. ബാരലിന് $79 എന്ന കഴിഞ്ഞ 5 മാസത്തെ ഏറ്റവും ഉയർന്ന വില രാവിലെ രേഖപ്പെടുത്തി. അമേരിക്ക ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണവും തുടർന്ന് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ തീരുമാനിച്ചതുമാണ് വിലക്കയറ്റത്തിന് കാരണം. 5% എണ്ണവില കൂടിയത്. കനിഷ്ക വിമാന ദുരന്തത്തിന്റെ 40th വാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജീവൻ നഷ്ടപ്പെട്ട 329 പേർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഭീകരപ്രവർത്തനത്തിന്റെ ക്രൌര്യ രൂപമായിരുന്നു അന്നത്തെ വിമാന സ്ഫോടനമെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 1985 June 23 കാനഡയിലെ മോൺട്രിയാലിൽ നിന്നും ലണ്ടനിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഭീകരവാദികൾ ബോംബുവെച്ച് തകർത്തത്. ഖലിസ്ഥാനി ഭീകരവാദികളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ഭീകരപ്രവർത്തനങ്ങൾക്ക് നേരെ രാജ്യം ഒട്ടും സഹിഷ്ണുത പുലർത്തരുത് എന്ന നിലപാടിനെ സാധൂകരിക്കുന്നതാണ് കനിഷ്ക ദുരന്തമെന്നും ജയശങ്കർ വിശദീകരിച്ചു. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസേവന ദിനം. ആഗോളതലത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ പൊതുപ്രവർത്തകരുടെ സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 23 UN പൊതുസേവന ദിനം ആചരിക്കുന്നത്. കേൾക്കുന്നത് പ്രാദേശിക വാർത്തകൾ. സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികളെ ലക്ഷ്യമിട്ട് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഇതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്തെ 1502 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും 325 സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് രാവിലെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. കായിക മേഖലയിലും ആരോഗ്യകരമായ ജീവിതശൈലിയിലും ജനങ്ങളെ ആകർഷിക്കുന്നതിനാണ് എല്ലാ വർഷവും June 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത്. കൂടുതൽ പ്രചോദനത്തിനും കൂട്ടായ്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി നമുക്ക് ഒന്നിച്ചു നീങ്ങാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി കേരള ഒളിമ്പിക് അസോസിയേഷൻ കായികക്ഷമത വളർത്താം, ലഹരിയെ ഒഴിവാക്കാം എന്ന സന്ദേശവുമായി സംസ്ഥാനത്ത് ഇന്ന് കൂട്ടയോട്ടം സംഘടിപ്പിക്കും. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വൈകിട്ട് കൂട്ടയോട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, MB രാജേഷ്, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട്ട് ഒളിമ്പിക് ദിനാചരണം വൈകിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഒളിമ്പിക് ദീപശിഖ തെളിയിക്കും. കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ കണ്ണൂരിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ദീപശിഖ റാലി സംഘടിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
രാവിലെ വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച ദീപശിഖ റാലി വി കെ ശ്രീകണ്ഠൻ എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പ്യൻ ടിൻഡു ലൂക്ക റാലിക്ക് നേതൃത്വം നൽകി. കോട്ടൺ മൈതാനത്ത് സമാപിച്ച റാലിയിൽ എൻ സി സി, എൻ എസ് എസ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്, എസ് പി സി വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി 3000 പേർ അണിനിരന്നു. കോട്ടൺ മൈതാനത്ത് നടന്ന സമാപന പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത കായിക താരങ്ങൾ ഒളിമ്പിക് ദിനാഘോഷ പ്രതിജ്ഞ എടുത്തു.
ഇന്ത്യ ഇംഗ്ലണ്ട് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ഇന്ത്യയുടെ ബാറ്റിംഗ് വൈകിട്ട് 3:30 ലീഡ്സിൽ പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 2 നഷ്ടത്തിൽ ഇന്ത്യ 90 റൺസ് എടുത്തിരുന്നു. 1 ഇംഗ്ലണ്ടിനെ 465 റൺസിന് പുറത്താക്കി ഇന്ത്യ 6 റൺസിന്റെ ലീഡ് നേടിയിരുന്നു. ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ യോഗ്യതാ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് മംഗോളിയയെ നേരിടും. തായ്ലൻഡിലെ ചിയാങ് മാങ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. 78th സീനിയർ നാഷണൽ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയത്തിലെ ഇൻഡോർ അക്വാറ്റിക് സെന്ററിൽ തുടക്കമായി. സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ 400 താരങ്ങൾ മാറ്റുരയ്ക്കും. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ആറളം വന്യജീവി സങ്കേതത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമാക്കി പുനർ നാമകരണം ചെയ്തു. വന്യജീവി ബോർഡാണ് കഴിഞ്ഞ ദിവസം ആറളത്തെ ശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
കേരളത്തിലെ സംരക്ഷിത വനമേഖലകളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണിത്. വയനാട്, ബ്രഹ്മഗിരി, കുടക് വനങ്ങൾ അതിരിടുന്ന 55 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ആറളം ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ സമ്പന്നമാണ്. മിക്ക ശലഭങ്ങളും ചില പ്രത്യേക സസ്യങ്ങളിൽ മാത്രം മുട്ടയിടുന്നവയും അവയുടെ പുഴുക്കൾ അവയുടെ മാത്രം ഇലകൾ കഴിച്ചു വളരുന്നവയുമായതിനാൽ ശലഭങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവാണ്. ആറളത്തെ ശലഭ നിരീക്ഷണത്തിലെ പ്രധാന കാഴ്ചയാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ പുഴയോരത്തുകൂടി നീങ്ങുന്ന ഇളം പച്ചയിൽ ചന്ദന നിറം പകർന്ന ആൽബട്രോസ് പൂമ്പാറ്റ. ഈ പൂമ്പാറ്റകൾ മുട്ടയിടുന്ന മരങ്ങളിലൊന്നായ ചൂട്ട് ആറളത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും കുടക് മേഖലകളിലും ധാരാളമായി കാണുന്നു. ഗരുഡശലഭം, ബുദ്ധമയൂരി എന്നിവയും ആറളത്ത് ധാരാളമായുണ്ട്. ദേശാടനകാലത്തിന്റെ അന്ത്യത്തിൽ ശലഭങ്ങളുടെ കൂട്ടം ചേരൽ മനോഹര കാഴ്ചയാണ്.
സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അടിയന്തരാവസ്ഥാകാലത്തെ ജനാധിപത്യ ധ്വംസനങ്ങളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. അടിയന്തരാവസ്ഥ പാഠവും പഠനവും എന്ന വിഷയത്തിൽ വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി നാളെ നടത്തും. 4 അവസാനത്തേതായ രോഹിണി ആരാധനയും നാളെയാണ്. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത്. ഈ മാസം 30 സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശനം. കണ്ണൂർ മലപ്പട്ടത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗാന്ധിയാത്രയും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും നാളെ നടത്തും. ഈ മാസം 6 നടത്താനിരുന്ന പരിപാടി കെ പി സി സി മുൻ പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തെ തുടർന്നാണ് മാറ്റിയത്. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പാർട്ടിയിലെ പ്രമുഖരും പരിപാടികളിൽ പങ്കെടുക്കും. പ്രമുഖ മതപണ്ഡിതൻ ശൈഖുന അഹമ്മദ് മാണിയൂർ അന്തരിച്ചു. 85 സുന്നി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയാണ്. ഖബറടക്കം വൈകിട്ട് 3:45 കണ്ണൂർ മാണിയൂർ ചെറുവത്തല മൊട്ട ഖബറസ്ഥാനിൽ നടത്തും. ഐ ടി മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടിന് പബ്ലിക് ഹിയറിംഗ് ആരംഭിച്ചു. യു എൽ സൈബർ പാർക്കിൽ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടിയിൽ പുലർച്ചെ വൈദ്യുതി കേബിളിന് തീപിടിച്ചു. കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേന തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയത്തിലേക്ക്. 76,000 വോട്ട് നേടിയ ഷൗക്കത്തിന്റെ ലീഡ് 11,000 പിന്നിട്ടു. നിലമ്പൂരിലേത് ഗവൺമെന്റ് വിരുദ്ധ വികാരമാണെന്ന് യു ഡി എഫ് നേതാക്കൾ. ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തുന്നില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ്. കനിഷ്ക വിമാന ദുരന്തത്തിന്റെ 40th വാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികൾക്ക് ഗുണനിലവാരം ഇല്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ജില്ലകളിൽ വിപുലമായ പരിപാടികൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.